ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഓന്ത് പരമോ എങ്ങനെ ചട്ടമ്പി പരമുവായി. പി കേശവദേവന്റെ റൌഡി എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് പരമു ചട്ടമ്പി. ഈ നോവലിനെ ആസ്പദമാക്കി കെ എസ് സേതുമാധവൻ റൌഡി എന്ന പേരിൽ സിനിമ എടുത്തപ്പോൾ പരമുച്ചട്ടമ്പിയായി വേഷമിട്ടത് സത്യനായിരുന്നു. പരമുവിലേക്ക് വരാം. കാലൻ കുട്ടൻപിള്ള എന്ന പോലീസുകാരന്റെ മകനാണ് പരമു. ഇത്രയും പേടിയുള്ള ഒരു കുട്ടി ആ പരിസരത്ത് വേറെ ഉണ്ടാവില്ല. പഴയകാലത്ത് നാട്ടിൻപുറങ്ങളിൽ ഓന്തിനെയും അണ്ണാനെയും കാക്കയെയും കണ്ടു വളർന്നിരുന്ന നമ്മുടെ നാട്ടുബാല്യങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും അബദ്ധധാരണകളും പരമുവിനും ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഓന്തിനെക്കുറിച്ചുള്ളത്. ഓന്ത് നോക്കുമ്പോൾ പരമു പേടിച്ചിരുന്നു. കാരണം ഓന്ത് നോക്കുന്നത് പൊക്കിളിലൂടെ ചോര കുടിക്കാനാണ് എന്ന് പരമുവിനെ ആരോ പറഞ്ഞു പറ്റിച്ചിരുന്നു. രാത്രി നായകൾ ഓരിയിടുമ്പോഴും പരമുവിന് പേടിയാണ്. കാരണം കാലൻ വരുന്നു എന്നാണ് പരമുവിന്റെ വിശ്വാസം. ഈ ഭയം കാരണം ഓന്തിനെ കണ്ടാലും നായയെ കണ്ടാലും പരമു കല്ലെറിഞ്ഞ് ഓടിക്കും. നാട്ടുകാർക്ക് ഇതൊരു ഹരമായി. അങ്ങനെ പരമു എന്ന ബാലൻ ഓന്ത് പരമുവായി മാറി. ഇനി കഥയിൽ ട്വിസ്റ്റുണ്ടാകുന്നത് പോലീസുകാരനായ അച്ഛന്റെ മരണത്തോടെയാണ്. ഒരു ഗുണ്ടയുടെ ചവിട്ടേറ്റായിരുന്നു അച്ഛന്റെ മരണം. അച്ഛന്റെ മരണത്തോടെ പരമുവിന്റെ അമ്മയും സഹോദരിയും അകന്ന ബന്ധുവിന്റെ കൂടെ താമസമായി. ഒരു ചായക്കടയിലായിരുന്നു പരമുവിന് ജോലി. ഒരു നാൾ ചായക്കടയുടെ മുന്നിൽ നായയെ കണ്ട പരമു പതിവ് പോലെ ദേഷ്യം കൊണ്ട് പേടി കൊണ്ട് കല്ലെടുത്തെറിഞ്ഞു. ഇത്തവണ പരമുവിന് ഉന്നം തെറ്റി. ചായക്കടയിൽ അലമാരയുടെ ചില്ല് തകർന്നു. അതോടെ പരമുവിന്റെ പണിയും പോയി. ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞിട്ട് വന്ന പരമുവിനെ വീട്ടിൽ കയറ്റാൻ വീട്ടുകാർ തയ്യാറായില്ല. അമ്മയോടും സഹോദരിയോടും യാത്ര പറഞ്ഞ് പരമു നാടുവിട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. പരമു തന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തി. പെട്ടെന്നാരും അവനെ തിരിച്ചറിഞ്ഞില്ല. കയ്യിൽ ചില്ലിക്കാശില്ല. എന്നാൽ പരമുവിനെ ബാല്യകാല സുഹൃത്ത് ഔസോ തിരിച്ചറിഞ്ഞു. ഔസോയുടെ കയ്യിലെ കത്തി സൂത്രത്തിൽ അടിച്ചുമാറ്റി അത് വെച്ച് ഒരു ചായക്കാശെങ്കിലും ഉണ്ടാക്കാം എന്ന് കരുതി പരമു ആ കത്തിയുമെടുത്തുകൊണ്ട് ഓടി. ഊരിപ്പിടിച്ച കത്തിയുമായി പായുന്ന പരമുവിനെ കണ്ട നാട്ടുകാർ നാലുപാടും വിരണ്ടോടി. ഇത് മനസ്സിലാക്കിയ പരമുവിന് തന്റെ കയ്യിലെ കത്തിയുടെ ബലം ശരിക്കു മനസ്സിലായി. അതോടെ പഴയ ഓന്ത് പരമു ചട്ടമ്പി പരമുവായി മാറുകയാണ്. നമ്മുടെ കഥകളിലെല്ലാം പറയും പോലെ ആരും ചട്ടമ്പിയായി ജനിക്കുന്നില്ല. സാഹചര്യം അവനെ ചട്ടമ്പിയാക്കുകയാണ്. ഒരാൾ ചട്ടമ്പിയാകുമ്പോൾ ആളുകളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ കഥകൾ വേണമല്ലോ. അതുണ്ടെങ്കിലല്ലേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. പരമു എങ്ങനെ ചട്ടമ്പിയായി എന്ന് ഔസോയുടെ ഭാവനയിൽ വിരിഞ്ഞ കഥകൾ നാട്ടുകാർക്ക് മുന്നിൽ വിളമ്പി. അതുകേട്ട് നാട്ടുകാർ അന്തം വിട്ടു, പേടിച്ചു. അവർ അതെല്ലാം വിശ്വസിച്ചു. അങ്ങനെ ചട്ടമ്പി പരമുവും ശിങ്കിടി ഔസോയും ആ നാട്ടിൽ വിലസം തുടങ്ങി. അരയിലെ തോർത്തെടുത്ത് പരമു തലയിൽ കെട്ടി. തന്റെ മീശ അയാൾ നന്നായി പിരിച്ചുവച്ചു. ചായക്കടക്കാരൻ ഉണ്ണിപ്പിള്ളയും വേലുവും അവർക്കൊപ്പം കൂടി. അങ്ങനെ പരമു ചട്ടമ്പി നാട്ടിൽ വിലസി. നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനെ ധാരാളം ചട്ടമ്പികളുണ്ടായിട്ടുണ്ട്. അവർ ചട്ടമ്പികളായതിനു പിന്നിൽ ഇതുപോലെ ചില കഥകൾ വിവരിച്ചിട്ടുണ്ട്. ഗോളാന്തര വാർത്തയിൽ ശ്രീനിവാസൻ അഭിനയിച്ച കാരക്കുടിദാസൻ എന്ന ചട്ടമ്പി അത്തരത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ്.
ഇവിടുന്ന് ഭേദമായിട്ടിറങ്ങിയാൽ ദാസൻ പുതിയൊരു ജീവിതം തുടങ്ങണം.
അല്ലെങ്കിലും പഴയ ജീവിതം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ തോറ്റാ പിന്നെ ചട്ടമ്പികൾക്ക് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പാടാ.
തന്നെ തല്ലിപ്പോയതിൽ ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നു.
മാപ്പ് ഇപ്പൊ ഒരുപാടായി.
ദാസൻ ഏതുവരെ പഠിച്ചു?
9-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ അമ്മാവനെ തല്ലിയത്.
സ്വന്തം അമ്മാവനെയോ?
അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഞങ്ങളുടെ സ്വത്തൊക്കെ അമ്മാവൻ കൈയടക്കിയല്ലോ. അമ്മാവൻ എന്ന് പറയുന്ന ആ നാറിക്കൊണ്ട് എന്റെ അത്രയും വരുന്നൊരു മോൻ. അവന് പട്ടുടുപ്പും പൊന്നരഞ്ഞാണോ? ഞാൻ കിടക്കുന്നത് നെല്ലുകുത്തുവരയിൽ. സകല പണിയും ചെയ്യണം, അതിൻ്റെ ഇടയിൽ പഠിക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഒരു ദിവസം പുസ്തകം വാങ്ങാൻ കാശ് ചോദിച്ചപ്പോൾ അമ്മാവൻ എന്നോട് പറഞ്ഞു, നിന്റെ അച്ഛൻ സമ്പാദിച്ചൊന്നും ഇവിടെ ഇല്ലടാന്ന്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, തലങ്ങും വിലങ്ങും അടിച്ചു. ആ അടി പിന്നെ തൊഴിലാക്കി.
പറഞ്ഞു വന്നത് കാലം മാറിയപ്പോൾ ചട്ടമ്പികളുടെ രീതിയും സ്വഭാവവും ഒക്കെ മാറി. സാഹചര്യം അവരെ അങ്ങനെ ആക്കുകയല്ല, മറിച്ച് ഇന്ന് സാഹചര്യമുണ്ടാക്കി ഗുണ്ടകളാവുകയാണ്. ഇന്ന് ചട്ടമ്പിമാരുമായി സഹകരിക്കാൻ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചട്ടമ്പിമാർക്ക് താങ്ങും തണലുമായി ബിസിനസ്സുകാരും സമൂഹത്തിലെ പ്രധാനികളും സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഇല്ല എങ്കിൽ ഈ ഗുണ്ടകളുടെ വളർച്ച ഇത്രത്തോളം ഉണ്ടാകില്ലായിരുന്നു. ഒന്ന് രണ്ട് ഗുണ്ടകളെങ്കിലും ചെല്ലും ചെലവും കൊടുത്ത് കൂടെ നിർത്തിയില്ലെങ്കിൽ ഒരു ഗുമ്മില്ല എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ കച്ചവട സിനിമാ മേഖലയാണ് ഇത്തരക്കാരെ പോറ്റി വളർത്തുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടിന് വെട്ടും കുത്തും കൊലയും. അതാണിപ്പോൾ പോലീസുകാർക്ക് പോലും ഇവരെ ഭയക്കാതെ ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം കുടുംബത്തെ ഓർത്ത് ഗുണ്ടകളെ ഭയക്കുന്നു. അത്രയ്ക്ക് ഭീകരതയിലേക്കാണ് ഗുണ്ടാ വിളയാട്ടം. കാരക്കൂട്ടിൽ ദാസനെ നന്നാക്കിയെടുക്കുന്ന സന്ദർഭം ഒന്നോർത്തു നോക്കൂ.
ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ശുദ്ധതെമ്മാടി, കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി, എന്ത് ദോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി, അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്. ശ്രീമാൻ മുരികച്ചോട്ടിൽ രമേശൻ നായരുടെ നാമധേയം ഇനിയെങ്കിലും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. കട്ടമ്പിദാസന്റെ ഈ പെട്ടിക്കടയുമായി സഹകരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് നാട്ടുകാരെ.
സിനിമകൾ നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് എന്ന് എപ്പോഴും പറയാറുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയാൽ പഴയ ചട്ടമ്പി കാലത്തിൽ നിന്ന് ഗുണ്ടകളുടെ ഇന്നത്തെ കഥകളിലേക്ക് മാറുമ്പോൾ എത്രത്തോളം ഭീകരമാണ് അവസ്ഥ എന്നാലോചിച്ചു നോക്കൂ. അതുകൊണ്ട് ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിൽ പോലീസിനെ നിയന്ത്രിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനം. മനസമാധാനം, അതാണ് ഒരു സമൂഹത്തിന് അത്യാവശ്യം.